ഒരു വാക്യം വായിക്കാം, വെളിപ്പാട് പുസ്തകം 18:4 ആദ്യമായിട്ട് വായിക്കാം.
Let us read a verse from the Bible, Revelation chapter 18 and verse number 4.
വേറൊരു ശബ്ദം സ്വർഗ്ഗത്തിൽ നിന്ന് പറയുന്നതായി ഞാൻ കേട്ടത്, എന്റെ ജനമായുള്ളവരെ അവളുടെ പാപങ്ങളിൽ കൂട്ടാളികളാകാതെയും അവളുടെ ബാധകളിൽ ഓഹരിക്കാരാകാതെയും ഇരുപ്പാൻ അവളെ വിട്ടു പോരുവീൻ.
വെളിപ്പാട് പുസ്തകം 18 പറഞ്ഞിരിക്കുന്ന ഈ വിഷയം ബാബിലോണിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന വിഷയമാണ്.
The subject that is spoken about in Revelation chapter 18 is about Babylon.
ബാബേൽ എന്ന് പറയുന്നത് ഉൽപ്പത്തി പുസ്തകം 10 മുതലാണ് നമുക്ക് ബാബിലോണിനെ കുറിച്ചുള്ളതായ ചരിത്രം കാണുവാൻ.
The history of Babylon is found as early as in Genesis chapter 10 where it speaks about Babel.
ഉൽപ്പത്തി പുസ്തകം 10:8-10 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ബാബേലിന്റെ ചരിത്രം നമുക്ക് അവിടെ കാണുവാൻ കഴിയും.
We see the history of Babel in the book of Genesis.
ഞാൻ ഈ വിഷയം നിങ്ങളോട് പ്രസംഗിക്കുമ്പോൾ വേദവസ്തുത്തിൽ പറഞ്ഞിരിക്കുന്ന ചില പേരുകൾ പ്രത്യേകം എടുത്തു പറയുവാൻ എന്നൊക്കെ ആഗ്രഹിക്കുന്നു.
Even as I'm preaching about this, I want to bring out some names that are given in the word of God.
വേദോസ്തി പറഞ്ഞിരിക്കുന്ന അശൂർ, വേദോസ്തി പറഞ്ഞിരിക്കുന്ന നിനവേ, മെസോപൊട്ടേമിയ, ഊര്, ബസ്ര, ഈ സ്ഥലങ്ങളെല്ലാം ഇറാഖിനെ കുറിക്കുന്ന.
All the names like Mesopotamia and Ur and other places is all signifying about Iraq.
യെശയ്യാ പ്രവചനം 63:1 വാക്യത്തിൽ ബസ്രയെക്കുറിച്ച് നമുക്ക് കാണുവാൻ തക്കണം കഴിയും.
In Isaiah chapter 63 we read about Bosra.
നമ്മൾ ഇന്ത്യയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അനേക സ്റ്റേറ്റുകൾ നമുക്ക് കാണുവാൻ തക്കണം കഴിയുന്നല്ലോ.
When we look to India, we know that there are many states there.
ഇന്ന് അമേരിക്കയിൽ 50 ചില്ലുവാനം സ്റ്റേറ്റുകൾ ഉണ്ട്.
In the US there are more than 50 states.
ഗുജറാത്തിൽ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ഗുജറാത്തിനെ എടുത്ത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ടിവിയിലും പത്രങ്ങളിലും നമുക്ക് കാണുവാൻ തക്കണം കഴിയും.
When something is happening in Gujarat, we know that it is mentioned about Gujarat in the television.
അത് ഇന്ത്യയിലുള്ള ഒരു സ്റ്റേറ്റ് ആണ്.
It is a state in India.
എന്ന് പറഞ്ഞതുപോലെ ബസ്ര എന്ന് പറയുന്നത് ഇറാഖിലുള്ളതായ ഒരു സ്ഥലമാണ്.
Similarly, Bosra is a land in Iraq.
Bosra എന്ന് പറയുന്നത് ഇറാഖിൽ പെട്ടതായ ഒരു സ്ഥലമാണ്.
Bosra is a part of the country of Iraq.
Mesopotamia, Nineveh, ഇതെല്ലാം ഇറാഖിൽ ഉൾപ്പെടുന്നതായ ഭാഗങ്ങളാണ്.
Mesopotamia and Nineveh are all a part of Iraq itself.
ഞാൻ ഇന്ന് വൽക്കാലം ചില വാക്യങ്ങൾ വായിപ്പിക്കുമ്പോൾ അശൂർ എന്ന് കാണുമ്പോൾ അത് എങ്ങനെയാണ് ഇറാഖ് എന്ന് നിങ്ങൾ ചിന്തിക്കരുത്, അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത്.
This morning when we are reading some verses regarding Ashur and all that, don't think that it's not a part of Iraq.
ഗാളത്തിൽ ഒരു സംഭവം ഉണ്ടായാൽ അത് എടുത്ത് ചൂണ്ടിക്കാണിച്ചാൽ അത് അമേരിക്കയിലുള്ളതായ ഒരു ഭാഗമാണ്.
If something is happening in Dallas and we bring it out, we know that this is an incident that is happening in the United States.
ദൈവത്തിന്റെ വചനത്തിൽ ഇറാഖിനെ കുറിച്ച് അനേക ചരിത്രങ്ങൾ പ്രസ്താവിച്ചിട്ടുണ്ട്.
There are many historical evidences that speaks about Iraq.
അതേ ദൈവത്തിന്റെ ജനം ദൈവത്തെ വിട്ടുമാറുമ്പോൾ ദൈവം കരങ്ങളെടുത്ത് ഉപയോഗിക്കുന്നത് ഇറാഖിനെയാണ്.
When the people of God goes away from the hand of God, God is pointing the finger towards Iraq.
അതെ 1921 ബാബിലോൺ എന്നുള്ള പേര് മാറ്റിട്ട് ആ രാജ്യത്തിന് ഇറാഖ് എന്ന് പേര് കൊടുത്തു.
In 1921 we know that the name Iraq was put instead of Babylon.
1931 ബ്രിട്ടനിൽ നിന്ന് ഇറാഖ് സ്വാതന്ത്ര്യം പ്രാപിക്കാൻ തക്കണ്ടായിട്ട്.
In 1931 Iraq got freedom from the Great Britain.
1979 ഇന്ന് കാണുന്ന സദാം ഹുസൈൻ അവിടുത്തെ പ്രസിഡന്റ് ആയി മാറി.
And in 1979 the president of Iraq became Saddam Hussein.
Saddam Hussein ഒരു യുദ്ധപ്രിയനാണ്.
Saddam Hussein is a lover of war.
1979 താൻ ഭരണാധിപനായി അതേ ഇറാഖിന്റെ ചക്രവർത്തിയായി മാറിയതിനു ശേഷം 1980 ഇറാനുമായിട്ട് യുദ്ധം ആരംഭിച്ചു.
The first thing that happened after he got into the kingdom was that he started a war with Iran.
കാരണം എനിക്ക് യുദ്ധം ചെയ്യുന്നതിനകത്ത് വലിയ താല്പര്യമായിരുന്നു.
Because he desires to do war with other countries.
ഇറാഖിനെ കുറിച്ച് ദൈവത്തിന്റെ വചനത്തിൽ ധാരാളം കാര്യങ്ങൾ ഓർപ്പിക്കുന്നു.
There are a lot of things that is mentioned in the word of God about Iraq.
യെശയ്യാ പ്രവചനം 30:25-26 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ,
When we read the book of Ezekiel chapter 30 and verse 26 and 27,
അതേ മിസ്രയീമിനെതിരായിട്ട് ദൈവം ഇറാഖിനെ കരങ്ങളെടുത്ത് ഉപയോഗിക്കുന്നതായി കാണുവാൻ
കഴിയും. We see that God is using the kingdom of Iraq against Egypt.
ആ വാക്യം വായിക്കാം.
Let us read that verse.
ഇങ്ങനെ ഞാൻ ബാബേൽ രാജാവിന്റെ ഭുജങ്ങളെ ബലപ്പെടുത്തും. ഫറവോന്റെ ഭുജങ്ങൾ വീണുപോകും. ഞാൻ എന്റെ വാളിനെ ബാബേൽ രാജാവിന്റെ കയ്യിൽ കൊടുത്തിട്ട് അവനതിനെ മിസ്രയീം ദേശത്തിന് നേരെ ഓങ്ങുമ്പോൾ ഞാൻ യഹോവ എന്ന് അവർ അറിയും.
ഈജിപ്ത് ദൈവത്തിൽ നിന്നകന്നപ്പോൾ അവരെ ക്രമീകരിപ്പാൻ അവരുടെ മേൽ ശിക്ഷാവിധി നടത്തുവാൻ ദൈവം എടുത്തു ഉപയോഗിച്ചത് ഇറാഖിനെയാണ്.
We know that when Egypt they turned away from God and they went away from the sight of God, God used Iraq to bring destroy a punishment to that country.
Egypt adava Israel ennu parayna rajyam devathine edirayi innappol avar agannu poyappol avare devathine hidaramallatha nilayil pravarthichappol avare edayil shikshanam nadathuvan nikkanam devam Iraqine karangal eduthu upayogichu.
We know that God brought about Iraq when Egypt came about against God to use them as a weapon of wrath of God.
Jeremiah pravachanam 25th adhyayam 8 mudalla vakyangal vaikumbol namak ipragaram kaanuvan nikkanam.
When we read the prophecy of Jeremiah chapter 25 and from 8 onwards,
Israel janam devathil nagunappol devam karangal eduthu upayogichathu Iraqineyanu.
We know that Iraq was used when the people of Israel, they came against God and they turned away from God.
അതുകൊണ്ട് സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു.
സൈന്യങ്ങളുടെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു.
നിങ്ങൾ എന്റെ പാദ്രങ്ങളെ കേൾക്കായകൊണ്ട് ഞാൻ ആളയച്ച് വടക്കുള്ള സകല വംശങ്ങളെയും എന്റെ ദാസനായി ബാബേൽ രാജാവായ നെബുക്കദ്നേസരെയും ഈ ദേശത്തിന്റെ നേരെയും അതിലെ നിവാസികളെ നേരെയും ചുറ്റും വസിക്കുന്ന ഈ സകല ജാതികളെ നേരെയും വരുത്തി അവരെ ഉന്മൂലനാശം ചെയ്ത് സ്തംഭനഹേതുവും പരിഹാസ വിഷയവും ശാസ്ത്രശൂന്യവുമാക്കി തീർക്കും.
അതേ ഇസ്രായേൽ ജനം വിഗ്രഹങ്ങളെ ആരാധിക്കാൻ തുടങ്ങി.
The children of Israel started worshiping idols.
ഇസ്രായേൽ ജനം ദൈവത്തിന്റെ സ്വന്തം ജനമാണ്.
Children of Israel are the own people of God.
അതേ ദൈവം അവരെ തിരഞ്ഞെടുത്ത പോലെ ഇപ്രകാരം പറയുണ്ടായി.
And when God selected them, they were told like this.
ഞാനല്ലാതെ അന്യ ദൈവം നിനക്ക് ഉണ്ടാകരുത്.
You shall have no other God except for me.
ഭൂമിയിൽ യാതൊന്നിന്റെ പ്രതിബിംബങ്ങളും സാദൃശ്യമെങ്കിലും നിങ്ങൾ നമസ്കരിക്കുകയോ കുമ്പിടുകയോ ചെയ്യരുത്.
You shall not create an image of anything upon this earth. You shall not worship them nor bow before them.
ലോക ചരിത്രവും ദൈവത്തിന്റെ വചനവും നമ്മൾ പഠിച്ചു നോക്കുകയാണെങ്കിൽ വിഗ്രഹസേവ ആദ്യമായി പൊട്ടിപ്പുറപ്പെട്ടത് ഇറാഖിൽ നിന്നാണ് കാണുവാൻ തക്കണം കഴിയും.
If you look at the history and we think about what happened, we know that the first time idol worship came about was from Iraq.
ഇറാഖിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ട ബിംബങ്ങളെ ഇസ്രായേൽ ജനം അവരുടെ ദേശത്തിരുന്ന് ആരാധിക്കാൻ തക്കണം തുടങ്ങിയപ്പോൾ ദൈവത്തിന്റെ കോപം ജ്വലിച്ചു.
When the idols that came about from Iraq, they were coming to Israel, the people started worshiping and bowing themselves before that.
ദൈവം തീരുമാനിച്ചു ഇത്ര വശമിട്ട് അവർ ഇവിടെ നിന്ന് ആരാധിക്കേണ്ട ആവശ്യമില്ല.
God decided that they should not worship God in this manner.
ഇസ്രായേൽ ജനം ദൈവത്തെ നടന്നു പോയി.
And the children of Israel went away from God.
അവർ ബിംബങ്ങളെ ആരാധിക്കാൻ തുടങ്ങി.
They started worshiping idols.
അവർ ബിംബങ്ങളെ ഉണ്ടാക്കാൻ തുടങ്ങി.
They started making idols.
അപ്പോൾ ദൈവം തീരുമാനിച്ചു വിഗ്രഹസേവ എവിടുന്ന് പൊട്ടിപ്പുറപ്പെട്ടോ അതേ സ്ഥാനത്തേക്ക് ഇവരെ പറഞ്ഞുവിടുവാൻ തീരുമാനിച്ചു.
And God decided that from wherever this idol worship has been created, God decided to send them back to that particular place.
ഇറാഖിന്റെ ഭരണാധിപനായ നെബുക്കദ്നേസർ
So in BC 606, Nebuchadnezzar, the king of Babylon, came against
Israel.
We know that King Solomon is the first one who made the temple for God. And King Nebuchadnezzar, he destroyed the temple that King Solomon had built at that time. And many Jews were killed by the hand of the sword.
രാജാവ് പിടിച്ചുകൊണ്ട് ഇറാഖിലേക്ക് പോയി.
And the rest of the remnant of the Jews were captured and taken as captive to Iraq.
അങ്ങനെ പിടിച്ചുകൊണ്ട് പോയ ചിലരാണ് ശദ്രക്ക് മേശക് അബേദ്നെഗോ എന്നീ പ്രിയപ്പെട്ടവർ.
And some of these like Shadrach, Meshach and Abednego were among the captive people taken there.
കൂടുതൽ പ്രവാചകനായ എസെക്കിയേൽ ഉണ്ടായിരുന്നു.
And among them the prophet Ezekiel was also there.
പ്രവാചകനായ യെരമ്യാവ് ബാബിലോണിലേക്ക് പോയില്ല.
And we know that the prophet Jeremiah did not go to Babylon.
അതേ ശേഷിച്ച ഒരു കൂട്ടം യെരുശലേമിൽ ഉണ്ടായിരുന്നു. ആ കൂട്ടത്തിൽ വയസ്സനായ പ്രവാചകനായ യിരെമ്യാവും ഉണ്ടായിരുന്നു.
There were a group of remnant who was taken back in Jerusalem, and among them the prophet Jeremiah was also there.
യെരുശലേമിന്റെ മതിൽ ഇടിഞ്ഞു പൊളിഞ്ഞും തകർന്നു നടക്കുന്ന കാഴ്ച കണ്ടപ്പോൾ യിരെമ്യാവ് കരയാൻ തുടങ്ങി.
And Jeremiah started weeping when he saw the destruction of the wall of Jerusalem.
അങ്ങനെ എഴുതിയ പുസ്തകമാണ് വിലാപങ്ങളുടെ ഗീതം.
And that the book that was written on that context was the book of Lamentations.
ഞാൻ ഇത് പറഞ്ഞു വന്നതിന്റെ താല്പര്യം എന്താണ്?
What is the desire that I spoke to you about?
ഇറാഖിനെ കുറിച്ച് ദൈവത്തിന്റെ ദൃഷ്ടിയിൽ പ്രത്യേകമായി ഉദ്ദേശമുണ്ട്.
There is a great purpose in the eyes of God about the country of Iraq.
ഇസ്രായേൽ പാപം ചെയ്തപ്പോൾ അവരെ ശിക്ഷിപ്പാൻ നിൽക്കണം. ദൈവം കരങ്ങൾ എടുത്തത് ഇറാഖിനെയാണ്.
When Egypt they transgressed against God, God used Iraq to bring punishment upon them.
ഇസ്രായേൽ ജനം പാപം ചെയ്തപ്പോൾ അവരെയും അവരുടെ ന്യായം നടത്തുവാൻ ദൈവം ഉപയോഗിച്ചതായ രാജ്യം എന്ന് പറയുന്നത് ഇറാഖ് ആണ്.
When Israel transgressed against God also, God used Iraq to bring about punishment to them.
ഇറാഖ് ഭൂമിയുടെ മധ്യസ്ഥാനത്താണ് സ്ഥിതി
ചെയ്യുന്നത്. We know that Iraq is in the mid part of this whole world.
Euphrates, Tigris എന്ന് പറയുന്ന നദികൾ അവിടെയാണ്.
There are two rivers called Euphrates and Tigris and they're both in Iraq.
ദൈവം സൃഷ്ടിച്ച ഏദൻ തോട്ടവും അത് ഇറാഖിലാണ്.
We know that the garden of Eden was also dwelling in the kingdom of Iraq.
എന്നാൽ ഇന്ന് ഏദൻ തോട്ടം അവിടെ ഇല്ല.
But now the garden of Eden is no longer there.
നോഹയുടെ പ്രളയം വന്നപ്പോൾ ഏദൻ തോട്ടം നശിച്ചു പോയി എന്നാണ് വേദപണ്ഡിതന്മാർ കണക്കാക്കുന്നത്.
When the flood during the time of Noah came about, we know that the garden of Eden was totally destroyed.
ഭൂമിയുടെ മധ്യസ്ഥാനത്തായ ഇറാഖിലായിരുന്നു ഏദൻ തോട്ടവും സ്ഥിതി ചെയ്തിരുന്നത്.
And but it was known historically that the garden of Eden was there in the kingdom of Iraq.
ആദാമിനെയും ഹവ്വായെയും ആക്കിയത് ഈ ഏദൻ തോട്ടത്തിൽ ഇറാഖിലാണ്.
We know that Adam and Eve were created by God and they were kept in the garden of Eden in Iraq itself.
ചരിത്ര പ്രധാനമായ അനേക കാര്യങ്ങൾ ഇറാഖിനെ കുറിച്ച് എടുത്ത് ചൂണ്ടിക്കാണിക്കുവാൻ തക്കണം.
So there are so many things that we can point out towards what happened in the country of Iraq.
ഞാൻ ഇതെല്ലാം പറഞ്ഞു എന്നതിന്റെ കാരണം ഇന്ന് നടക്കുന്ന യുദ്ധത്തെ കുറിച്ച് അല്പസമയം ഒന്ന് വിവരിക്കാൻ വേണ്ടിയാണ്.
The reason I said all this is to describe what is happening these days in the war against Iraq.
ഇസ്രായേൽ ജനം പാപം ചെയ്തപ്പോൾ ദൈവം ഇറാഖിനെ കരങ്ങൾ എടുത്ത് ഉപയോഗിച്ചു.
When the children of Israel they transgressed against God, God used Iraq as a punishment.
മിസ്രയീം ഈജിപ്ത് പാപം ചെയ്തപ്പോൾ ദൈവം ഇറാഖിനെ കരങ്ങൾ എടുത്ത് ഉപയോഗിച്ചു.
When Egypt started transgressing against God, God used Iraq as a source of punishment.
1991 കഴിഞ്ഞ ചില വർഷം മുമ്പ് ഇറാഖ് കുവൈറ്റിനെ ആക്രമിച്ചത് നിങ്ങൾക്കറിയാം.
We know that in 1991 the Iraq attacked Kuwait.
നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ?
Have you thought about that?
നിശ്ചയമായും കുവൈറ്റിന്റെ അഹങ്കാരം കൊണ്ടാണ് ദൈവം അപ്രകാരം പ്രവർത്തിപ്പാൻ തക്കണ്ടിയായത്.
We know that it's because of the pride of that kingdom of Kuwait that this sort of thing happened.
അതിനെക്കുറിച്ച് വ്യക്തമായി പറയുന്ന ഒരു പ്രവചന വാക്യം കുവൈറ്റ് എന്ന് എടുത്തു കാണിക്കാനല്ലെങ്കിലും ഒരു വാക്യം അത് സൂചിപ്പിക്കുന്നു.
There is a verse that is pointing out towards this direction that we can bring out.
നമുക്കൊരു വാക്യം വായിക്കാം. യെശയ്യാ പ്രവചനം 10 അധ്യായം 6 വാക്യം വായിക്കാം.
We can turn to the book of Isaiah chapter 10 and verse 6.
യെശയ്യാ പ്രവചനം 10 അധ്യായം 6 വാക്യം വായിക്കാം.
Isaiah 10:6.
ഞാൻ അവനെ അശുദ്ധമായ ഒരു ജാതിക്ക് നേരെ അയക്കും.
ഞാൻ അവനെ അശുദ്ധമായൊരു ജാതിക്ക് നേരെ അയക്കും.
എന്റെ ക്രോധം വഹിക്കുന്ന ജനത്തിന് വിരോധമായി ഞാൻ അവന് കൽപ്പന കൊടുക്കും. അവരെ കൊള്ളയിടുവാനും കവർച്ച ചെയ്യുവാനും തെരുവീതിയിലെ ചെളിയെ പോലെ ചവിട്ടിക്കളയുവാനും തന്നെ.
ഇനി അതിന്റെ 12 വാക്യങ്ങൾ വായിക്കാം. സദാം ഹുസൈൻ പറയുന്ന വാക്യം.
അതുകൊണ്ട് കർത്താവ് സിയോൻ പർവ്വതത്തിലും യെരൂശലേമിലും തന്റെ പ്രവൃത്തിയൊക്കെ തീർത്ത ശേഷം ഞാൻ അശ്ശൂർ രാജാവിന്റെ അഹങ്കാരത്തിന്റെ ഫലത്തെയും,
അവിടെ അശ്ശൂർ എന്ന് പറയുന്നത് ഇറാഖിനെ കുറിച്ചാണ്,
അവന്റെ ഉന്നത ഭാവത്തിന്റെ മഹിമയെ സന്ദർശിക്കും.
അവന്റെ ഉന്നത ഭാവത്തിന്റെ മഹിമയെ ഞാൻ സന്ദർശിക്കും.
എന്റെ കൈയുടെ ശക്തി കൊണ്ടും,
കണ്ടോ, സദാം ഹുസൈൻ പറഞ്ഞ വാദ്യമാണ്, എന്റെ കൈയുടെ ശക്തി കൊണ്ടും
എന്റെ ജ്ഞാനം കൊണ്ടും
ഞാനിത് ചെയ്തു.
ഞാൻ ബുദ്ധിമാൻ. ഞാൻ ജാതികളുടെ അതിരുകളെ മാറ്റുകയും അവരുടെ ഭണ്ഡാരങ്ങളെ കവർന്നു കളയുകയും പരാക്രമിയെ പോലെ സിംഹസ്ഥന്മാരെ താഴ്ത്തുകയും ചെയ്തിരിക്കുന്നു. എന്റെ കൈ ജാതികളുടെ ധനത്തെ ഒരു പക്ഷിക്കൂടിനെ പോലെ എത്തിപ്പിടിച്ചു.
കണ്ടോ, എന്റെ കൈ ജാതികളുടെ അടുക്കൽ ഒരു പക്ഷിക്കൂടിനെ പോലെ എത്തിപ്പിടിച്ചു. അന്ന് കുവൈറ്റിനെ ആക്രമിച്ച സമയത്ത് ഒരു സുപ്രഭാതത്തിൽ ഇറാഖിന്റെ പട്ടാളം കുവൈറ്റിലേക്ക് പ്രവേശിച്ച ആ സംഗതികളെ കുറിച്ച് ഈ പ്രവചനം എടുത്ത് നമുക്ക് ചിന്തിപ്പാൻ കഴിയും.
We can relate that aggression against Kuwait along with the passages that were read just now.
ഞാൻ അശുദ്ധമായ ഒരു ജാതിയുടെ നേരെ കൈ നീട്ടി.
I'm going to bring out my hand against a people who are undefiled.
ദൈവമക്കളെ, കുവൈറ്റിലെ ജനങ്ങൾ വളരെ അഹങ്കാരികളാണ്.
We know that the people in Kuwait were very much prideful.
ഇതുപോലെ അഹങ്കാരം പിടിച്ച ഒരു ജാതി വേറെ ഇല്ല.
There was no other people who were so much proud like that those people.
ഞാൻ കുവൈറ്റി പോയിട്ടുണ്ട്. ഞാൻ കുവൈറ്റി ആണെന്ന് പറയുമ്പോൾ അത് അവരുടെ അഹങ്കാരമാണ് അവിടെ ചൂണ്ടിക്കാണിക്കുന്നത്.
When some people say that they are the Kuwaiti people, look at the arrogance and the pride that they have.
അവരുടെ പണത്തിന് വലിയ വില കൂടുതലാണ്.
There is a lot of value with the money currency there.
ഇന്ത്യക്കാരെ വെറും പട്ടികളെ പോലാണ് അവർ കണക്കാക്കുന്നത്.
And they look at the Indians as just like dogs.
അതേ കുവൈറ്റിൽ ഒരു പള്ളിയുണ്ട്.
There is a more mosque out there in Kuwait.
ഞാൻ ആ പള്ളി പോയി പ്രസംഗിച്ചിട്ടുണ്ട്.
One time I went and I preached out there.
എനിക്ക് മൂന്ന് ദിവസത്തെ കൺവെൻഷൻ അവിടെ വെച്ചിരുന്നു.
They kept a 3 days convention for me.
ഇന്ന് അവിടെ ഭരിക്കുന്ന കുവൈറ്റിന്റെ രാജാവ് ആ പള്ളി ഇടിച്ചു കളയാൻ തക്കാണ് തീരുമാനിച്ചു.
And the king of Kuwait, the emir of Kuwait decided to destroy that temple.
അനേക ദൈവമക്കൾ കൂടി ആരാധിക്കുന്ന ഒരു പള്ളിയാണത്.
This was a church which was a lot of people were worshiping there.
പല മുറികളിലാണ് അത്. അസംബ്ലി ഓഫ് ഗോഡ്, ചാരോന്, ചർച്ച് ഓഫ് ഗോഡ്, ഐപിസി, പല പല മുറികളിലാണ് അവർ ആരാധിച്ചുകൊണ്ടിരുന്നത്.
The different denominations were worshiping God in different rooms in that particular church.
ആ പള്ളി ഇന്ന് അവിടെ വരിക്കുന്ന രാജാവ് ഇടിക്കുവാൻ തക്കാണ് ഓർഡർ കൊടുത്തു.
And there was a time when the emir of Kuwait gave out an order to destroy that church.
എന്നാൽ ബ്രിട്ടൻ ഇടപെട്ടാണ് ആ പള്ളി ഇന്ന് ഇടിക്കാതിരിക്കുന്നത്.
But because UK intervened in that case, they have not destroyed that church.
ഞാൻ അശുദ്ധ ജാതിയുടെ നേരെ കൈ നീട്ടും.
I'm going to lift up my hand against that ungodly people.
ഞാൻ അവരെ കൊള്ളയിടും.
I'm going to destroy them.
എന്നാണ് ഇവൻ പറയുന്നത്.
And this is what he says.
Praise the Lord.
എന്നാൽ
അവൻ പറയുന്ന അടുത്ത അഹങ്കാരവാക്യം എന്താണെന്നറിയാമോ?
And what is the next thing that he is saying?
അത് സദാം ഹുസൈൻ പറയുന്ന വാചകമാണ് നമുക്ക് എടുക്കാം.
And this is same like the words that Saddam Hussein said.
എന്റെ കൈയാണ് ഇതൊക്കെ ചെയ്തത്.
By the strength of my hand I have done this.
എന്റെ കൈയുടെ ബലമാണ് ഇതൊക്കെ സാധിച്ചത്.
It is the strength of my hand that has achieved all this thing.
അവൻ അഹങ്കാരവാക്യം പറയാൻ തുടങ്ങി.
And he started becoming proud in before everybody.
ഇവന്റെ സിറ്റി പാണ്ടഗണം ദൈവം താൽക്കാലികമായി ഇറാഖിനെ കരങ്ങളിലെടുത്തതാണ്.
And God used Iraq for a short period of time to test because of the arrogance of the kingdom.
അവൻ അഹങ്കാരത്തെ തരംതാഴ്ത്താൻ വേണ്ടി ദൈവം തമ്മിൽ പ്രവർത്തിച്ചതാണ്.
And this is what God had done to bring down the arrogance and the pride of the Kuwaitis.
ഇറാഖിലെ സൈന്യങ്ങൾ കടന്നു വരുന്നത് കണ്ട് പെട്ടെന്ന് അവിടുത്തെ രാജാവ് സൗദിയിലേക്ക് നാടുകടക്കാൻ തക്കടി.
And the emir of Kuwait, when they saw that the army of Iraq is coming advancing, they left to the Saudi Arabia.
ദൈവം നഗരങ്ങളോട് എതിർക്കുന്നു.
God is against the proud people.
ആത്മനോർക്ക് അധികം കൃപ നൽകുന്നു.
But he gives grace to the humble.
അങ്ങനെ സദാം ഹുസൈൻ വളരെ അഹങ്കരിച്ചിരിക്കുകയാണ്.
And the similar way Saddam Hussein is very much arrogant.
Praise the Lord. എവിടെ അഹങ്കാരം ഉണ്ടോ അവിടെ ദൈവത്തിന്റെ ശിക്ഷ നടക്കുന്നുള്ളത് യാതൊരു സംശയവും.
There is no doubt that wherever there is arrogance and pride, the punishment of God will come very soon.
വെറുപ്പുള്ള ഒരു പാപം എന്ന് പറയുന്നത് നഗളം അഹങ്കാരമാണ്.
There is one thing that God abhors and he detests, that is pride and arrogance.
ദൈവത്തിന്റെ സൃഷ്ടിപ്പായ ലൂസിഫറിനെ അവന്റെ പ്രഭ എടുത്തു കളയാൻ കാരണം അവന്റെ അഹങ്കാരം.
The reason that God removed the glory from Lucifer was because of his pride in his heart.
അവൻ നല്ലവണ്ണം പാട്ട് പാടുന്നവനായിരുന്നു.
He was a good singer.
അവൻ സംഗീതത്തിന്റെ അത് നേതൃത്വം കൊടുക്കുന്നവനായിരുന്നു.
He was the one who was leading in the worship, in the music.
എന്നാൽ അവന്റെ ഹൃദയം നഗളിച്ചപ്പോൾ ദൈവം അവന്റെ പ്രഭ എടുത്തു, അവൻ പിശാചായി മാറി.
But when he became a proudful and arrogant, God removed the glory from him.
അതെ, കുവൈറ്റിന് അഹങ്കാരം വന്നപ്പോൾ ദൈവം ഇറാഖിനെ കരങ്ങളെടുത്തു.
When Kuwait became arrogant before God used Iraq to bring a punishment there.
ദൈവമാണ് ഇതൊന്നും ചെയ്തെന്ന് അവൻ വിചാരിക്കുന്നില്ല.
They don't think that it is God who has done that.
ലോകത്തിലെ ഏറെ അതിശയങ്ങളിൽ ഒന്നായ തൂക്കുവനം, ഹാങ്ങിങ് ഗാർഡൻ, തൂക്കുവനം ഉണ്ടായിരുന്ന ഒരു രാജ്യമായിരുന്നു ബാബിലോൺ.
ബാബിലോൺ വാസ് എ കിങ്ഡം വേർ വൺ ഓഫ് ദ സെവൻ വണ്ടേഴ്സ് ഓഫ് ദ വേൾഡ് വിച്ച് വാസ് ദ ഹാങ്ങിങ് ഗാർഡൻസ് വാസ് ദേർ.
നെബുക്കദ്നേസറിന്റെ ഭാര്യ അവളെ പ്രസാദിപ്പിക്കാൻ വേണ്ടിയാണ് നെബുക്കദ്നേസർ ആ തൂക്കുവനം അവിടെ ഉണ്ടാക്കിയത്.
കിങ് നെബുക്കദ്നേസർ ക്രിയേറ്റഡ് ദാറ്റ് ഹാങ്ങിങ് ഗാർഡൻസ് ടു പ്ലീസ് ഹിസ് വൈഫ്.
ആ രാജ്യത്തിന്റെ കിഴക്ക് നിന്ന് പടിഞ്ഞാറ് വരെയും ഈ തൂക്കുവനം പണിത്, കൃത്യമായി പണിത്, ദൂരെ നിന്ന് ഒരാൾ നോക്കിയാൽ ഒരു വനമാണെന്ന് തോന്നുന്നു.
From a distance, if you look, you will see that it is kind of a full forest is there.
തന്റെ ഭാര്യ ഒരു അഹങ്കാരിയായിരുന്നു.
His wife was a very proudful lady.
അതെ, അവള് അവൾക്ക് സൗന്ദര്യം വരേണ്ടതിന് ആരോ പറഞ്ഞു ചെന്നായുടെ പാല് വെച്ച് പാല് എടുത്ത് കുളിച്ചാൽ സൗന്ദര്യം വരും. അതനുസരിച്ച് ചെന്നായുടെ പാല് കൊണ്ട് അവളെ കുളിപ്പിച്ചു എന്ന് ചരിത്രമുണ്ട്.
We know, and she thought that if she will take bath in the milk, she will become very beautiful, and that's what she did.
അത്രമാത്രം അഹങ്കരിച്ച ഒരു സ്ത്രീയായിരുന്നു.
And that is the extent of the pride that was there in his wife.
എന്നാൽ അതിന്റെ പിന്നാലെ മേദ്യ പാർസ്യ സാമ്രാജ്യം അതേ ബാബിലോണിനെ കീഴടക്കിക്കൊണ്ട് ബാബിലോൺ സാമ്രാജ്യം ലോകത്തിന് മാറ്റപ്പെട്ടു.
But we know that the kingdom of Babylon was removed within one night when the Medes and the Persians came and destroyed it.
ചരിത്രങ്ങളൊന്നും പറയാൻ തക്കണ സമയമില്ല.
There is no much time to speak about all those historical terms.
ഞാൻ ഇവിടെ വെളിപ്പാട് ദിവസം ക്ലാസ് എടുക്കുമ്പോൾ ആ ഭാഗങ്ങളെല്ലാം അതേ തുടർന്ന് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു.
I desire to teach more when I am taking a part of the prophecy of Revelation.
ഇന്ന് ലോകം സദാം ഹുസൈനെ ഭയപ്പെടുകയാണ്.
Today the world is greatly afraid of Saddam Hussein.
ഇറാഖിലെ വലിയ പേടിയാണ്.
They are very much afraid about Iraq.
അതിനെക്കുറിച്ച് യിർമ്യ പ്രവാചകൻ എന്താ പറഞ്ഞു നമുക്ക് നോക്കാം.
Let us look to what the prophet Jeremiah has spoken there.
യിർമ്യ പ്രവാചകൻ 51ാം അധ്യായം 24ഉം 25ഉം വാക്യങ്ങൾ വായിക്കാം.
Jeremiah chapter 51 and verse 24 and 25.
മൈക്ക് ഏകദേശം വായിക്കാം.
നിങ്ങൾ കാണുക, ഞാൻ ബാബേലിനും സകല കൽദേ നിവാസികൾക്കും അവർ സിയോണിൽ ചെയ്തിരിക്കുന്ന സകല ദോഷത്തിന് തക്കവണ്ണം പകരം വീട്ടുമെന്ന് യഹോവയുടെ അരുളപ്പാട്.
നോക്കണമേ, സകല ദോഷങ്ങളും ചെയ്ത ഇറാഖിനെ ദൈവം ശിക്ഷിക്കുമെന്ന് ഇവിടെ പ്രവചനം വ്യക്തമായി പറയുന്നു.
The prophecy is very much evident that God is going to destroy Iraq, who has done all this evil in the sight of God.
സകല ഭൂമിയെ നശിപ്പിക്കുന്ന വിനാശക പർവ്വതമേ,
നോക്കണമേ, ബാബിലോണെ വിളിച്ചിരിക്കുന്നു ഇവിടെ, സകല ഭൂമിയെയും നശിപ്പിക്കുന്ന വിനാശക പർവ്വതമേ എന്നാണ് വിളിക്കുന്നത്.
ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു.
ഇറാഖിന് ദൈവം ഇപ്പോൾ വിരോധമായിരിക്കുന്നു.
You see that God is against the kingdom of Iraq.
നിങ്ങളാ വിളിച്ച വിളി ശ്രദ്ധിച്ചോ.
Have you heard the cry that God is bringing about there?
സകല ദേശത്തെയും നശിപ്പിക്കുന്ന വിനാശക പർവ്വതമേ എന്നാണ് വിളിച്ചത്.
It says that you are a destroying mountain that is destroying all over the earth.
ദൈവം പറയുന്നു, ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു.
He says that I am against you.
അവൻ പറയുന്ന കെമിക്കൽ വെപ്പൻസ് ഒന്നും ഇല്ല എന്ന് പറയുന്നെങ്കിലും അവന്റെ കയ്യിൽ അതുണ്ടെന്നുള്ള പേടി ഇന്ന് ലോകത്തെ ബാധിച്ചിരിക്കുന്നു.
Even though he says that he doesn't have weapons of mass destruction, but everybody is afraid that he's having it.
കാണുകയല്ലേ നമുക്ക് പറയാൻ തക്കണോട്ട്.
We cannot say that he doesn't have it.
കാരണം പ്രവാചകനാകുന്ന യെരമ്യാവിൽ അതവിടെ പ്രവചിച്ചിരിക്കുന്നു, സകല രാജ്യങ്ങളെയും ഭൂലോകത്തെ നശിപ്പിക്കുന്ന വിനാശക പർവ്വതമേ എന്ന് വിളിച്ചിരിക്കുന്നു.
Because this is what is mentioned in Jeremiah, that you are a destroying mountain that is destroying all over the earth.
ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു.
ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു.
ഞാൻ നിന്റെ മേൽ കൈ നീട്ടി നിന്നെ പാറകൾ നുരുട്ടി ദഹനപർവ്വതമാക്കുന്ന യഹോവയുടെ അരുളപ്പാട്. നിന്നിൽ നിന്ന് അവർ മൂലക്കല്ലായിട്ടോ അടിസ്ഥാനക്കല്ലായിട്ടോ ഒരു കല്ലും എടുക്കാതെ വേണം, നീ നിത്യശൂന്യമായി ഭവിക്കുമെന്ന് യഹോവയുടെ
അരുളപ്പാട്.
The Lord says that you shall be a desolate forever.
Praise the Lord.
Praise the Lord.
ഇതോകത്തെ മുഴുവൻ ബാധിക്കത്തക്ക അതേ പേടി സ്വപ്നമായിരിക്കുന്ന ഒരു രാഷ്ട്രമായി ഇറാഖ് മാറിയിരിക്കുക.
Iraq became a country that everybody is afraid of. All the nations are trembling.
അതേ ഈ ഇറാഖിൽ ഇപ്പോൾ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്.
Right now there is a war that is going on against Iraq.
കഴിഞ്ഞ ദിവസം ഞാൻ പത്രത്തിൽ വായിച്ചു, ബസ്ര എന്ന് പറയുന്ന ബസ്രയിലുള്ള വിമാനത്താവളം അവർ കീഴടക്കി.
Sometime before I read in the papers that they have captured the airfield in Basra.
അത് സദാം ഹുസൈൻ മരിച്ചുപോയി എന്നൊരു ചിന്താഗതി ഇപ്പോൾ അത് പരന്നു പിടിച്ചിട്ടുണ്ട്.
And there is a lot of rumors that Saddam Hussein is also been killed.
എന്നാ സദാം ഹുസൈൻ സുഖമായിരിക്കുന്നു എന്ന് പത്രങ്ങളിൽ കൂടെ കാണുവാൻ തക്കണം.
But we also reading through papers that he is still alive and is okay.
ഏതാണ് ഇപ്പോൾ നടക്കുന്ന യുദ്ധം ദൈവത്തിന്റെ കരമാണെന്ന് പ്രവചനത്തിൽ കൂടെ വ്യക്തമായി നമുക്ക് കാണുവാൻ തക്കണം.
But through the prophecy it is very evident that the war that is going on against Iraq right now is a part of God's plan and purpose.
അനേകര രക്തച്ചൊരിച്ചിൽ നടന്ന ഒരു സ്ഥലമാണ് ഇറാഖ്.
That is a place when a lot of people's blood were shed because of what has happened there.
നമ്മൾ വായിച്ചത് സകല ദുർഭൂതങ്ങളും സകല ദുർനടപ്പും ഉള്ളതായ ഒരു രാജ്യമാണ് ഇറാഖ്.
We know that Iraq was a country where there was a lot of unrighteousness and ungodliness things done there.
ദൈവം തമ്പുരാൻ തീരുമാനിച്ചു, മതി നിന്റെ ഭരണം.
And God decided right now this is enough.
ഇവിടെ നമ്മൾ വായിക്കുന്നു, ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു.
He says that I am against you.
സകല ലോകത്തെ നശിപ്പിക്കാൻ തക്കണം എഴുന്നേറ്റിരിക്കുന്ന ഒരു രാജ്യമായി ഇറാഖ് മാറിയിരിക്കുകയാണ്.
We know that Iraq has been a country that is against every other country of this world.
ഇനി ലോകത്തെ ഇതെങ്ങനെ ബാധിക്കും നോക്കാം.
Let us see how it is going to affect the world.
യെരമ്യാ പ്രവചനം 50ാം അധ്യായം 41 എന്നുള്ള വാക്യം നമുക്ക് വായിക്കാം.
Let us turn to Jeremiah chapter 50 and from verse 41.
50ാം അധ്യായം 41 മുതൽ.
വടക്കു നിന്ന് ഒരു ജാതി വരുന്നു.
വടക്കു
നിന്ന് ഒരു ജാതി വരുന്നു, ഭൂമിയുടെ അറ്റങ്ങളിൽ നിന്നൊരു മഹാജാതിയും അനേകം രാജാക്കന്മാരും ഇളകി വരുന്നു.
അനേക രാജാക്കന്മാരും ഇളകി വരുന്നു. നോക്കണമേ, എത്രയോ മൈലുകൾ ദൂരെയാണ് അമേരിക്ക സ്ഥിതി ചെയ്യുന്നത്.
We know that America is situated in such a great distance away.
ദൈവത്തിന്റെ നമ്മൾ മുകളിലുള്ള വാക്കുകളെല്ലാം മാറ്റി വെച്ചാൽ ഇത് ബാബിലോണിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു.
All this prophecy is concerning Babylon.
സമയമില്ലാത്തതുകൊണ്ട് എല്ലാ വാക്കും എടുത്ത് വായിക്കാൻ സമയമില്ല.
Because of the lack of time we are not taking out every verse and reading it.
41 മുതൽ 46 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ വായിച്ചു നോക്കണം.
You should read from verse number 41 to verse number 46.
ഭൂമിയുടെ അറ്റത്തുനിന്ന് ഒരു മഹാസൈന്യം ഇതാ ഇറങ്ങി വന്നിരിക്കുന്നു.
There is a great army of people who are coming from the north side.
അമേരിക്കയിൽ നിന്നും ബ്രിട്ടനിൽ നിന്നും അതേ ദൂരം ചതിച്ച് നോക്കാമെങ്കിൽ എത്രയോ മൈലുകൾ ദൂരമാണ്.
We know that from, you see the distance is a great distance away from US and UK. A lot of armies coming out.
അതേ അമേരിക്ക ബ്രിട്ടൻ ഈ രാജ്യങ്ങളും സൈന്യങ്ങളെ അങ്ങോട്ട് അയച്ചിരിക്കുകയാണ്.
We know that these countries of US and UK have sent their army towards Iraq.
അടുത്ത വാക്യം വായിച്ചേ.
അവർ വില്ലും കുന്തവും എടുത്തിരിക്കുന്നു. അവർ ക്രൂരന്മാർ.
അവർ ശൂരന്മാർ.
ക്രൂരന്മാർ.
കരുണയില്ലാത്തവർ.
അവരുടെ ആർവം കടൽ പോലെ ഇരയ്ക്കുന്നു. ബാബേൽ പുത്രി, അവർ യുദ്ധസന്നദ്ധരായി ഓരോരുത്തരും കുതിരപ്പുറത്ത് കയറി നിന്റെ നേരെ അണനിരന്ന് നിൽക്കുന്നു. ബാബേൽ രാജാവ് അവരുടെ വർത്തമാനം കേട്ടിട്ട് അവന്റെ ധൈര്യം ശേഷിച്ചു പോയി. നോവ്
കിട്ടി. ബാബേൽ രാജാവ് അവരുടെ വർത്തമാനം കേട്ടിട്ട് നിങ്ങൾ എന്താ സഹോദരിമാർ ശ്രദ്ധിക്കുന്നുണ്ടോ? ബാബേൽ രാജാവ് സദാം ഹുസൈൻ ഭൂമിയുടെ അറ്റത്തു നിന്ന് സാമ്രാജ്യത്തിന്റെ അറ്റത്തു നിന്ന് വന്നിരിക്കുന്ന ഈ സൈന്യങ്ങളുടെ വർത്തമാനം കേട്ടപ്പോൾ അവർ ക്ഷയിച്ചു പോയി. അടുത്ത വാക്യം.
നോവ് കിട്ടിയ സ്ത്രീയെ പോലെ.
നോവ് കിട്ടിയ സ്ത്രീയെ പോലെ
അവൻ അതിവ്യസനവും വേദനയും പിടിച്ചു.
അവൻ അതിവ്യസനവും വേദനയും പിടിച്ചു.
യോർദാന്റെ വൻകാട്ടിൽ നിന്ന് ഒരു സിംഹം എന്ന പോലെ അവൻ എപ്പോഴും പശയായിരിക്കുന്ന മേച്ചിൽപ്പുറങ്ങളിലേക്ക് കയറി വരുന്നു. ഞാൻ അവരെ പെട്ടെന്ന് അതിൽ നിന്ന് ഓടിച്ചു കളയും. ഞാൻ തിരഞ്ഞെടുക്കുന്ന ഒരാളെ അതിൽ നിയമിക്കും. എനിക്ക്
വായിച്ചു വെക്കാമെങ്കിൽ പച്ചയായിരിക്കുന്ന പെട്രോൾ ലഭിക്കുന്ന അതേ ഇറാഖ് ലോകത്തിന്റെ രണ്ടാം സ്ഥാനമാണ് പെട്രോൾ ലഭിക്കുന്ന രാഷ്ട്രം.
We know that Iraq is a place where gasoline is in full abundance and it's almost the second country in the world.
പച്ചയായിരിക്കുന്ന ഒരു രാഷ്ട്രമാണ്.
It is a country of greenery.
ഭൂമിയിലെത്തുന്ന അമേരിക്ക ബ്രിട്ടൻ ഇളകി ചെന്നിരിക്കുന്നു.
We know that from the ends of the earth the US and the UK have sent their armies to Iraq.
ബാഗ്ദാദ് കത്തി നശിപ്പിച്ചു.
We know that Baghdad is right now in flames.
ബസ്ര പട്ടണം അത് പിടിച്ചെടുക്കാൻ നിൽക്കുന്ന വലിയ ഏറ്റുമുട്ടൽ നടന്നുകൊണ്ടിരിക്കുന്നു.
The city of Basra is right now going to be under the capture of the Allies.
ഹുസൈൻ ബാബേൽ രാജാവ് ഇറാഖിന്റെ രാജാവ് ഈ വർത്തമാനം കേട്ടപ്പോൾ അവൻ ക്ഷയിച്ചു പോയി.
When Saddam Hussein the ruler of Iraq when he heard it he became feeble minded.
അവൻ ഭാഗമുള്ള ഓരോ കാര്യങ്ങൾ പറയുന്നെങ്കിലും അവന്റെ ഉള്ളം ക്ഷയിച്ചിരിക്കുകയാണ്.
Even though he is speaking some things from his mouth but inside he is trembling.
മനോവ്യസനം അവർക്കുണ്ടായിരിക്കുന്നു.
And there is a great anguish that has come upon him.
അതേ ഞാൻ പറഞ്ഞു എന്നാൽ താൽപര്യം ദൈവത്തിന്റെ വചനത്തിൽ പ്രവചിച്ചിരിക്കുന്ന പ്രവചനങ്ങളാണ് നിറവേറിക്കൊണ്ടിരിക്കുന്നത്.
What I'm trying to say is that according to the word of God what has been prophesied is coming into fulfillment.
യുദ്ധം നടക്കുമ്പോൾ ജനത്തിനുണ്ടാകുന്ന അവസ്ഥയെ കുറിച്ച് ഒന്നിന്റെ വാക്കുകൊണ്ട് വായിച്ചിട്ട് ഞാൻ 5 മിനിറ്റ് കൊണ്ട് പ്രസംഗം 15 മിനിറ്റ് കൊണ്ട് അവസാനത്തെ കൺക്ലൂഷൻ 5 മിനിറ്റ് കൊണ്ട്
നിർത്താം. And I'm we are going to read about what is going to happen to the people outside and then I'm going to come to a close here.
അതേ സദാം ഹുസൈൻ പേടിച്ചിരിക്കുന്നു.
Look at Saddam Hussein, he is trembling there.
അടുത്ത എന്ത് സംഭവിക്കാം?
What something can happen next moment.
അപ്പോൾ കുവൈറ്റിലുള്ള ജനം അതേ മറ്റു രാഷ്ട്രങ്ങളുള്ള ജനം ഇറാഖിലെ ജനം അവരെ കുറിച്ച് നമുക്ക് ഒരു വാക്ക് ചിന്തിക്കാം.
We can think about the people in Kuwait and in Iraq and other countries. Isaiah chapter 13 and verse number 14.
ഓടിച്ചുവിട്ട ഇളമാനെ പോലെയും
ഓടിച്ചുവിട്ട ഇളമാനെ പോലെ
ആരും കൂട്ടിച്ചേർക്കാത്ത ആടുകളെ പോലെയും അവർ ഓരോരുത്തൻ താൻ താന്റെ ജാതിയുടെ അടുക്കലേക്ക് തിരിയും. ഓരോരുത്തൻ താൻ താന്റെ സ്വദേശത്തിലേക്ക് ഓടിപ്പോകും.
നല്ല ആൾക്കാരെ
And all the people in Kuwait are going away in Air India.
ഓരോരുത്തൻ താൻ താന്റെ സ്വദേശത്തേക്ക് പോകും.
കണ്ടു കിട്ടുന്നവനെ ഒക്കെ കുത്തിക്കൊല്ലും.
അതോ അവിടെ നിന്ന് അവർ കുത്തിക്കൊല്ലും. ഇപ്പോൾ നമ്മുടെ മലയാളികളൊക്കെ എല്ലാവരും എന്ത് ചെയ്തോണ്ടിരിക്കാന്നറിയാമോ? എയർപോർട്ട് ഞാൻ കഴിഞ്ഞ ദിവസം അതേ പത്രത്തിൽ റിപ്പോർട്ട് കണ്ടപ്പോൾ എയർപോർട്ടിൽ കിടന്ന് ബഹളം. ഇപ്പം കുവൈറ്റിന്റെ എയർപോർട്ട് അടച്ചു.
Now we know that a lot of people are struggling to go outside of Kuwait from there.
കുവൈറ്റിൽ ചില പന്തക്കോസാരൊക്കെ നാട്ടിൽ വരുമ്പോൾ മൈൻഡ് ചെയ്ത അവമാനം.
There are certain people who used to come from Kuwait and they wouldn't even look at anybody.
ഒരിക്കൽ ഞാൻ വഴിയോട് നടന്നു പോയപ്പോൾ ഒരാൾ എന്നെ കണ്ട് നല്ല പരിചയമാണ്, വലിയ സ്നേഹമാണ്. എന്നെ കണ്ടപ്പോൾ പുള്ളിയുണ്ടല്ലോ അറിയാത്തവനെ പോലും.
And one person one time I saw in Kerala, he came from Kuwait. I know him very well and he knows me very well, but when I looked to him he just walked by without even minding me.
Adhe Kuwait nokka padrum naan padre airport keti Kuwait like okka yathra aichirundu tirichu varumbom avare oru varsha kalimbom nammal vicharikku oru shirt okka kittum kondirum enu vicharikkum avaru mind cheyada airport nu adu nere pottu.
Many times many people I have seen them on in the airport and after 1 year when they come back I'm expecting a shirt at least they go away without minding.
Orattu sondathayk vekkondirikkya.
Now everybody is running back to their own countries.
Avarkavadu nikkanda.
They don't want to stay there.
Kuwaitla panavarku venda.
They don't want the money in Kuwait.
Engenengil jeevan kittamadi.
So somehow they just want their life back.
ഓരോരുത്തർ ഇറാഖിൽ നിന്നും അതെ കിവറ്റിൽ നിന്നും അതെ ദൂരത്തേക്ക് അവർ സ്വന്തം ദേശത്തേക്ക് ഓടിപ്പോകും.
A lot of people are running away from Iraq and from Kuwait with their own lives.
ഞാൻ അവിടെയുള്ള ബിസിനസ്സുകാരെ കുറിച്ച് ഒന്ന് നോക്കാം.
Let us look at the business people there.
47-ാം അധ്യായം 15-ാം വാക്യം വായിക്കാം. 42-ാം അധ്യായം എസ്യാ 42-ാം അധ്യായം വായിച്ചേ വായിച്ചേ.
Isaiah chapter 47 verse 15.
ഇങ്ങനെയാകും നീ അധ്വാനിച്ചിരിക്കുന്നത്,
ഇങ്ങനെയാകും നീ അധ്വാനിച്ചിരിക്കുന്നത്,
നിന്റെ ബാല്യം മുതൽ നിന്നോട് കൂടെ വ്യാപാരം ചെയ്തവർ.
കണ്ടോ, നിന്റെ ബാല്യം മുതൽ നിന്നോട് വ്യാപാരം ചെയ്തവർ
ഓരോരുത്തൻ താൻ താൻ ദിക്കിലേക്ക് അലഞ്ഞു പോകും.
കണ്ടോ, നിങ്ങൾ വായിച്ചായിരുന്ന പത്രങ്ങളിലെ കുവൈറ്റിലെ അതെ ഇറാഖിലൊക്കെ ബിസിനസ് നടത്തിക്കൊണ്ടിരുന്നവർ അവരുടെ ബിസിനസ് പെട്ടെന്ന് അടച്ചുകൂടി.
There are a lot of people who are businessmen in Iraq and Kuwait. They closed their businesses immediately.
നല്ല ബിസിനസ് ആണ് നടന്നിരുന്നത്.
There was a good business that was going on.
ഞാൻ അവരുടെ കടയിലൊക്കെ പോയിട്ടുണ്ട്.
I have gone to the shops also.
അതെ സാരിക്കൊക്കെ വലിയ വില കുറവാണ്.
There is a great cheap sarees that you can get there.
അതെ കാരണം വീട്ടിലെ സാരി ഒന്ന് ഉടുക്കണ്ടതാണ്.
You should always wear the sarees.
എന്താ ബിസിനസ് ആണല്ലോ ഓടിപ്പോയി.
But a lot of business people have run
away. ആൾക്കാർ ഓടിപ്പോയി.
A lot of people who have been doing business with your countries, when the war came, they all started running away.
അതുകൊണ്ട് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്?
So what we should do?
ഇറാഖ് ഇപ്പോൾ അതെ ശൂന്യമായി കൊണ്ടിരിക്കുകയാണ്.
Now Iraq is coming into nothing.
എന്നാൽ ഇറാഖിനെ കുറിച്ച് വലിയ ഭാവിയുണ്ട്.
But there is a great future for Iraq also.
അത് പൂർണ്ണമായി നശിച്ചു പോകില്ല.
It won't be destroyed completely.
അത് ഇനി വേറെ സന്ദർഭത്തിൽ ഞാൻ അതിനെക്കുറിച്ച് പ്രസംഗിക്കാം.
Another time we will be preaching about that also.
എന്നാൽ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്.
But there is one thing that I want to emphasize here.
അതെ നമ്മൾക്ക് വാച്ച് പോലെ വെളിപ്പാട് പുസ്തകം 18-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിൽ എന്താണ് വായിച്ചത്?
We read before in Revelation chapter 18 and verse number 4.
എന്താ വായിച്ചത്?
ഒരു ശബ്ദം സ്വർഗ്ഗത്തിൽ നിന്ന് പറയുന്നതാ ഞാൻ കേട്ടത്.
സ്വർഗ്ഗത്തിൽ നിന്ന് ഒരു ശബ്ദം ഞാൻ കേട്ടു.
എന്റെ ജനമായുള്ളവരെ,
എന്റെ ജനമായുള്ളവരെ,
അവരുടെ പാപങ്ങളിൽ കൂട്ടാളികളാകാതെ,
തങ്ങളുടെ പാപങ്ങളിൽ കൂട്ടാളികളാകാതെ,
അവരുടെ ബാധകളിൽ ഓഹരിക്കാരാകാതെ വിരിപ്പാൻ അവളെ വിട്ടുപോരുവിൻ.
അവളെ വിട്ടുപോരുവിൻ.
You leave her and come back.
കാരണം അവിടെ നടന്ന പോലെ ദുർനടപ്പ് ഇന്ന് ലോകത്ത് നടന്നിട്ടുണ്ടെന്ന്
അറിയാം. Not many aggressions and sins that have happened there that is not happening anywhere else.
തന്നെ എതിരായിട്ടുള്ളതായ ഒരു ജാതിയുണ്ട്.
There is a tribe of people who are against the ruling clan.
സദ്ദാം ഹുസൈനോട് മരണത്തോട് വെറുപ്പുള്ളതായ ഒരു ഗ്രൂപ്പ്.
There is a people who are wanting the death of Saddam Hussein.
അവരുടെ സഹോദരിമാരെ ബലമായിട്ട് പിടിച്ചുകൊണ്ട് പോയി വളരെയധികം അവരെ ഉപദ്രവിക്കുന്നു.
There are the people who have been taking away the women folk and really doing
നമ്മൾ കേട്ടതുപോലെ ആരെങ്കിലും സദ്ദാം ഹുസൈൻ എതിരായി ശ്രദ്ധിച്ചാൽ അവനെ പിടിച്ചോണ്ട് വന്ന് അവിടെ നാക്ക് മുറിച്ചിട്ട് അതേ ക്രൈനാണ് ഇങ്ങനെ തൂക്കിട്ട് തൂക്കിടുവായിരുന്നു.
The people who come against Saddam Hussein, their tongues were cut off and they would be hanging through the cranes out there in public.
ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന ഒരു ഫോട്ടോ ഞാൻ കണ്ടിട്ടുണ്ട്.
I have seen a picture of somebody who has been hanging like that on a crane.
അതുപോലെ അധർമ്മങ്ങൾ നടക്കുന്ന ഒരു രാഷ്ട്രമാണ് ഇറാഖ്.
So Iraq is a country where such kind of iniquity is taking place. All kinds of unrighteousness and ungodliness and things that are not right in the sight of God is happening in that country.
അതുകൊണ്ട് ദൈവം തമ്പുരാൻ പറയാണ് അവളുമായി നിങ്ങൾ ഓഹരിക്കാരാകരുത്.
That is why the word of God says that you should not be a part of them.
ഇന്ത്യ ഇപ്പോ അത് എനിക്കറിയാൻ മേല ഇന്ത്യ ഇറാഖിനെ എതിരായിട്ട് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു.
I don't know why, but India is supporting Iraq and speaking right now.
അതെ എന്തിനാണ് അങ്ങനെ സംസാരിക്കുന്നത് അറിയാൻ
പറ്റും. I don't know why they are doing at this moment right
now. ലോകത്തിലുള്ള എല്ലാ രാഷ്ട്രങ്ങളും ഇറാഖിനെ സപ്പോർട്ട് ചെയ്ത് അമേരിക്കയും ബ്രിട്ടനും കാണിക്കുന്ന തെറ്റാണെന്ന് പറഞ്ഞാലും ദൈവത്തിന്റെ വചന പ്രകാരം ഇപ്രകാരം സംഭവിച്ചു വെക്കുന്നു.
Even though every country of this world is speaking against the US and the UK that they are doing wrong, but this has to happen because it's according to God's plan.
ഇറാഖിന് മേൽ ദൈവത്തിന് ശിക്ഷ വീണിരിക്കുകയാണ്.
There is a judgment that has fallen on the country of Iraq.
എവിടെ നിങ്ങൾ വരുമ്പോൾ അവിടെ ദൈവത്തിന്റെ ശിക്ഷണം ഉണ്ടാകും.
Wherever there is a pride, there God's judgment comes about them.
നിങ്ങളുടെ ആരെങ്കിലും ഇറാഖിലുണ്ടോ?
Do you have anybody in Iraq?
അങ്ങനെ അവർക്ക് ഒരു കത്ത് എഴുതണം.
You should write a letter to them.
Yes, Jeremiah പ്രവചനം 53 അധ്യായം 45-ാം വാക്യം എഴുതിയാൽ മതി.
You can just write Jeremiah chapter 53 and verse 15.
51-45 എഴുതി വായിച്ച്
നിങ്ങൾ ഓരോരുത്തരും താൻ താൻ പ്രാണനെ രക്ഷിച്ചുകൊള്ളുവീൻ. ദേശത്ത് കേൾക്കുന്ന വർത്തമാനം കൊണ്ടും ഒരാണ്ടിൽ ഒരു വർത്തമാനവും പിറ്റേ ആണ്ടിൽ മറ്റൊരു വർത്തമാനവും കേൾക്കുമ്പോഴും സാഹസ കൃത്യങ്ങൾ ദേശത്ത് നടക്കുമ്പോഴും അധിപതി അധിപതിക്ക് വിരോധമായി എഴുന്നേൽക്കുമ്പോഴും നിങ്ങളുടെ ധൈര്യം ക്ഷയിച്ചു പോകരുത്.
നിങ്ങൾ അവരെ വിട്ടുപോരുവീൻ എന്നാണ് പറയുന്നത്.
Say that you go come out from the midst of her.
അവരുമായിട്ട് നമുക്ക് ബന്ധം പാടുക. പാടില്ല.
There is no connection between us and them.
ഇനി ഞാൻ പ്രാവധിയമായി ഒരു കാര്യം കൂടി പറയട്ടെ.
I want to say something, one more thing prophetically.
ഇതാണ് ഇന്ന് ഇറാഖിനെ കുറിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന പ്രവചനങ്ങൾ.
This is what is happening right now being fulfilled, the prophecy against Iraq.
എസ്കേപ്രവചനം 63 അധ്യായം ഒന്നാമത്തെ വാക്യം വായിച്ച് ഇപ്പോൾ ഞാൻ അവസാനിപ്പിക്കാം.
I want to close here by reading the book from Isaiah chapter 63.
63 ഒന്നോ ഒന്നോ വായിച്ചേ.
ഏദോമിൽ നിന്ന് രക്താംബരം ധരിച്ചുകൊണ്ട്
വരുന്ന ഒരുവനാ
ബസ്രയിൽ നിന്ന് വരുന്ന
ഒരുവനാ ഈ ഇറാഖിന്റെ ഒരു ഭാഗമാണ് ബസ്ര. ബസ്രയിൽ നിന്ന്
വരുന്ന ഒരുവൻ ആർ?
വരുന്ന ഒരുവനാ
വസ്ത്രാലങ്കൃതനായി തന്റെ ശക്തിയുടെ മഹാത്മ്യത്തിൽ
നടക്കുന്നു.
നീതി അരുളി ചെയ്യുന്നവനും രക്ഷിപ്പാൻ വലുവനുമായ ഞാൻ തന്നെ.
നമ്മുടെ കർത്താവായ യേശുവിനെ കുറിച്ച് പറയുന്ന പ്രവചനം.
This is what is speaking about our Lord Jesus Christ.
ഇനി കർത്താവ് നമ്മുടെ കർത്താവായ യേശു പെട്ടെന്ന് വരും.
And our Lord Jesus is going to come very soon.
സ്വർഗ്ഗത്തിലേക്ക് എടുക്കപ്പെടും.
And the church will be received up to heaven.
ഏഴ് വർഷത്തെ മഹോത്സവകാലം ഉണ്ടാകും.
There will be time of 7 years that we will be dwelling there.
മഹോത്സവകാലം കഴിയുമ്പോൾ വെളിപാട് പുസ്തകം 17th അധ്യായത്തിലും 18th അധ്യായത്തിലും പറഞ്ഞിരിക്കുന്ന പ്രവചനങ്ങൾ നിറവേറാതെ കൊണ്ടുപോവുകയാണ്.
After that great tribulation is taking place, the things that are prophesied in Revelation 17 and 18 is going to be fulfilled there.
18th അധ്യായത്തിലാണ് ഇറാഖ് പൂർണ്ണമായി നശിക്കുന്നത്.
We know that in chapter 18 Iraq is destroyed completely. Praise the Lord.
നിങ്ങൾക്ക് ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് അത് 18th അധ്യായത്തിൽ പൂർണ്ണമായി നശിക്കാൻ പോകുന്നത് ചരിത്രമാണ്. 18th അധ്യായത്തിൽ കാണുന്നത്
in chapter 18 we see that Iraq is going to be destroyed completely at that time.
Praise the Lord.
Praise the Lord. And at that time our Lord Jesus will appear on the Mount of Olives.
അന്ന് പരസ്യ പ്രസംഗത്തിൽ നടക്കുന്നത് വെളിപാട് പുസ്തകം 19th വാക്യത്തിലാണ്.
In Revelation 19 verse 11 we see the way that he is going to come up before everybody.
അന്ന് നമ്മുടെ കർത്താവിന്റെ പാദം ഒലിവമല വെച്ചവിടും.
And our Lord's feet is going to touch the Mount of Olives.
ഒലിവമല രണ്ടായി പിളരും.
And the Mount of Olives will be split into two parts.
നമ്മുടെ കർത്താവായ യേശു ഒലിവമലയിൽ പ്രത്യക്ഷപ്പെടും.
And our Lord Jesus is going to appear on the top of Mount Olives.
അവിടുന്നവൻ
And from there he is going to go towards Basra or Iraq.
ലോകത്തെ വിനാശക പർവ്വതം എന്ന നിലയിൽ നശിപ്പിച്ചുകൊണ്ടിരുന്ന ഇറാഖിലേക്ക് നമ്മുടെ കർത്താവ് കടന്നു
പോകും. Our Lord Jesus is going to travel and go towards Iraq, which has made people tremble.
ഒരു രാജാവ് നീതിയോടെ വരും.
A king shall rule in righteousness.
പ്രഭുക്കന്മാർ ന്യായത്തോടെ അധികാരം നടത്തും.
And the princes shall sit in judgment.
ഇവിടെ വായിക്കുന്നു ബസ്രയിൽ നിന്ന് ഇറാഖിൽ നിന്ന് വരുന്ന ഒരുവൻ ആര്?
He says that who is it that coming from Basra or Iraq?
സകല ദുർനടപ്പ് നടത്തിക്കൊണ്ടിരുന്ന ഇറാഖിനെ കീഴമർത്തി തകർത്തുകൊണ്ട് നമ്മുടെ കർത്താവ് വസ്ത്രാലങ്കൃതനായി നടന്നു വരുന്ന ഒരു യാത്ര.
We see that our Lord Jesus is going to come fully arrayed and he is coming marching against Iraq.
ഇവൻ ആര്?
Who is he?
രക്ഷിപ്പാൻ വല്ലവൻ.
He is the one who can save you.
ഈ ലോകത്തെ ഭരിക്കാൻ പോകുന്നവൻ.
He is the one who is going to rule over this world.
ഒരു രാജാവ് നീതിയോടെയും
a king shall rule in righteousness.
പ്രഭുക്കന്മാർ ന്യായത്തോടെ അധികാരം നടത്തും.
And the princes shall sit in judgment.
അന്ന് നീതിയുള്ള രാജ്യം ഇവിടെ സ്ഥാപിക്കും.
And a kingdom of righteousness shall be established here. Praise the Lord.
അവിടെ വായിക്കുന്ന ഒരു പദം ചേർത്തോ സഹോദരിമാരെ, അവൻ എങ്ങനെയാ വരുന്നത്? വസ്ത്രാലങ്കൃതനായി വരും.
He will come fully arrayed in garments.
രണ്ടാമത് അവൻ വാഹനമേറി വരും.
And second thing, he is going to be riding on a vehicle.
അവൻ ഈ ലോകത്തിലായിരുന്നപ്പോൾ അവർ അവന് കൊടുത്തതായ അവന്റെ നല്ല വസ്ത്രം എടുത്തിട്ട് വേറൊരു അതേ ശീലാവിനെ ചുറ്റി.
We know that in this world when he was here before they took his good garments and he put another garment on him.
നമ്മുടെ കർത്താവ് അവിടെ ആയിരുന്നപ്പോൾ അവനൊരു വാഹനം ഇല്ലായിരുന്നു.
When our Lord Jesus was here he did not have a vehicle with him.
ഓടിയമാരിൽ പ്രത്യക്ഷപ്പെട്ട കർത്താവ് ഇറാഖിലേക്ക് കടന്നുപോയി. അവൻ വസ്ത്രാലങ്കൃതനായി അതേ വാഹനത്തോടുകൂടി വാഹനമേറി വരും എന്നാണ് ഇവിടെ വായിക്കുന്നത്.
Say that he is glorious in his apparel and he is going to ride on a vehicle towards this place.
അവനാര്? ബസ്രയിൽ നിന്ന് വരുന്ന ഒരുവനാരെ?
Who is he that is coming from Basra?
രക്ഷിപ്പാൻ വല്ലവൻ.
He is the one who can save you.
രക്ഷിപ്പാൻ മതിയായവൻ.
He is the one who can deliver you.
സാത്താനെ പിടിച്ച് ആയിരം ആണ്ടേക്ക് ചങ്ങലിട്ട് പൂട്ടു.
He is the one who will catch Satan and put him for 1,000 years.
അന്തിക്രിസ്തുനെ കള്ള പ്രവാചകനെ പിടിച്ച് തീ തള്ളിടോ.
And he will put Antichrist and the false prophet into the fire.
അവൻ നീതിയോടെ ഭരണം പ്രസ്ഥാപിക്കും.
And he is going to establish a kingdom of righteousness here.
നിങ്ങ കർത്താവ് വരാൻ അടുത്തിരിക്കുന്നു.
Our Lord Jesus is going to come very soon.
ഫോട്ടോ അവിടെ നിന്നൊക്കെ ഓർത്തോണം. നമ്മുടെ കർത്താവ് വരാൻ അടുത്തിരിക്കുന്നു.
Those who are yawning, please remember our Lord Jesus is coming soon.
ഉറങ്ങുന്നവരൊക്കെ ഓർത്തോണം, കർത്താവ് വരാൻ അടുത്തിരിക്കുന്നു.
Those who are sleeping, remember our Lord Jesus is going to come soon.
അവന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കും.
His coming is very soon.
ഇന്ന് പൽക്കാലം നീ അതിനുവേണ്ടി ഒരുങ്ങിയിട്ടുണ്ടോ?
Are you ready for his coming?
നമ്മുടെ ഏകാഗ്രതയിലേക്ക് കടന്നു വന്നാട്ടെ.
Let us come to a state of togetherness.
നമ്മുടെ ഹൃദയത്തിന്റെ ഭാരങ്ങളെല്ലാം ഒന്ന് മാറ്റി.
Let us remove the worries that are there in our mind. mind. Let us remove the lack of love that we have among us. There are not too much of a time that we are going to be upon this world. Our Lord is going to come about with a great triumph. He is going to come with the trumpet of God and with the voice of the archangel. When we hear the voice, come up hither, we are going to be lifted up to heaven. Let us all stand upon our feet and sing a song and glorify the Lord. Let us not be silent anymore. Who is he who is coming up from Basra? He is the one who can save us.